إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മൾ ഏതാനും ആഴ്ചകളിലായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം രഹസ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകൾ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഇസ്ലാമികമായ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആറ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഏഴാമത്തെ കാര്യം രഹസ്യ ജീവിതത്തിലും അതുപോലെ തന്നെ പരസ്യ ജീവിതത്തിലുമൊക്കെ നമ്മളെ തിന്മകളിൽ നിന്ന് തടയുന്ന, രക്ഷപ്പെടുത്തുന്ന വളരെ സുപ്രധാനമായ കാര്യമാണ് അസ്സലാത്തു മഅൽ ഖുശൂ, ഖുശൂഓടുകൂടി നിസ്കരിക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ നിസ്കാരം അഞ്ച് വഖത്ത് നിർവഹിക്കുന്നവരാണ്. അതിൽ വീഴ്ച വരുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവുക വളരെ കുറവായിരിക്കും. പക്ഷേ നമ്മുടെ നിസ്കാരത്തിന് നമ്മുടെ ജീവിതത്തിൽ വല്ല സ്വാധീനവും ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ആത്മപരിശോധന നടത്തേണ്ട ഒരു വിഷയമാണ്. വളരെ ഗൌരവത്തിൽ നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ട വിഷയമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? ആ നിസ്കാരത്തിന് യഥാർത്ഥത്തിൽ റൂഹുള്ള, ആത്മാവുള്ള നിസ്കാരമാണ് നമ്മൾ നിസ്കരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഖുശൂഓടുകൂടി നിസ്കാരത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഖുശു ആണ്, ഭയഭക്തിയാണ്, ഭക്തിയാണ്. ചില സലഫുകളും അതുപോലെ തന്നെ പല പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ ഖുശൂ ഇല്ലാത്ത നിസ്കാരമെന്ന് പറഞ്ഞാൽ അത് റൂഹില്ലാത്ത ശരീരം പോലെയാണ്, റൂഹില്ലാത്ത, ആത്മാവില്ലാത്ത ശരീരം പോലെ. നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ ആ നിസ്കാരം കൊണ്ട് നമ്മൾക്ക് ഉണ്ടാകേണ്ട വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. സൂറത്തുൽ അങ്കബൂത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്ന സ്സലാത്ത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ. നിസ്കാരം എന്നുള്ളത് തിന്മകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നൊക്കെ തടയുന്നതാണ്. നിസ്കാരത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്. നിസ്കാരം തിന്മകളിൽ നിന്ന് തടയും. അതുപോലെ തന്നെ മ്ലേച്ഛ വൃത്തികളിൽ നിന്ന് നിസ്കാരം നമ്മളെ വിലക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ നിസ്കരിക്കുന്നു, നിസ്കരിക്കുന്ന ആളുകൾ തന്നെയാണ് വളരെ ഗുരുതരമായ തിന്മകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്, രഹസ്യമായും പരസ്യമായും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നിസ്കാരത്തിന്റെ ലക്ഷ്യത്തിലേക്ക് അത്തരം നിസ്കാരക്കാർക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ യഥാവണ്ണമുള്ള നിസ്കാരം അവനിൽ നിന്ന് സംഭവിക്കുന്നില്ല. ഇതാണ് ഇതിനുള്ള കാരണം. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ലാ തൻഫഉ സ്വലാത്തു ഇല്ലാ മൻ അത്വഅഹ. നിസ്കാരം ആര് ആ നിസ്കാരത്തെ അനുസരിച്ചുവോ അവനെ ആ നിസ്കാരം ഉപകാരപ്പെടൂ. ആർക്കാണ് നിസ്കാരം ഉപകാരപ്പെടുക? ആ നിസ്കാരത്തെ അനുസരിച്ചവന്. എന്താ നിസ്കാരത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ, ഥുമ്മ ഖറഅ അബ്ദുല്ലാ ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പിന്നീട് ഈ ആയത്തിന്റെ ഈ ഭാഗം ഓതി, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ. നിസ്കാരം അത് വിലക്കുന്നുണ്ട്, മ്ലേച്ഛ വൃത്തികളിൽ നിന്നും തിന്മകളിൽ നിന്നൊക്കെ നിസ്കാരം വിലക്കുന്നുണ്ട്. അപ്പോൾ നിസ്കാരം വിലക്കുന്ന കാര്യമാണ് തിന്മ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോ ആ നിസ്കാരത്തിനെ അനുസരിച്ചവൻ അവനെ ആ നിസ്കാരം ഉപകാരപ്പെടും. നിസ്കാരത്തിന്റെ ഒരു കൽപ്പനയാണ് അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഒരു താൽപര്യമാണ് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത്. ആ നിസ്കാരത്തിന്റെ താൽപര്യത്തെ ആരനുസരിച്ചുവോ അവനെ ആ നിസ്കാരം ഉപകാരപ്പെടൂ എന്നാണ് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള വാചകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞു, അസ്സലാത്തു ഇദാ അതാ ബിഹാ കമാ ഉമിർ, കൽപ്പിക്കപ്പെട്ടതുപോലെ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. നിസ്കരിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു തആലയും പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു, ഞാൻ എങ്ങനെ നിസ്കരിച്ചുവോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. കൽപ്പിക്കപ്പെട്ടതുപോലെ ആര് നിസ്കാരം നിർവഹിച്ചുവോ, നഹത്തു അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, ആ നിസ്കാരം അവനെ തൊട്ട് തിന്മകളെ തൊട്ടും അതുപോലെ തന്നെ വൃത്തികേടുകളെ തൊട്ടും ആ നിസ്കാരം അവനെ തടയും. വൈല്ലം തൻഹു, എന്നാൽ ആ നിസ്കാരം അവനെ തടയുന്നില്ല എങ്കിൽ, നിസ്കരിച്ചിട്ടും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുന്നില്ല, നിസ്കരിച്ചിട്ടും രഹസ്യജീവിതം നന്നാക്കാൻ സാധിക്കുന്നില്ല, കൃത്യമായി 5 വഖ്ത് നിസ്കരിച്ചിട്ടും അവന്റെ കൽബ് നന്നാകുന്നില്ല, വൃത്തികേടുകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നില്ല, തിന്മകളിൽ തന്നെ മുഴുകിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ, ദല്ല അലാ തദഈഹി ലിഹുഖൂഖിഹ വഇൻ കാന മുതീഅൻ, അവൻ നിസ്കരിക്കുന്നുണ്ട് എങ്കിലും ആ നിസ്കാരം നിർവഹിച്ചിട്ടും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, ആ നിസ്കാരത്തിന്റെ ഹുക്കൂക്കുകൾ, അതിന് കൊടുക്കേണ്ട ചില അവകാശങ്ങളും ബാധ്യതകളും അവന് നിർവഹിക്കാൻ സാധിക്കുന്നില്ല, അവൻ അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ കോലത്തിൽ അവൻ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ നിസ്കാരത്തിന്റെ യഥാർത്ഥ ഉദ്ദേശത്തിലേക്ക് അവൻ എത്താൻ സാധിച്ചിട്ടില്ല എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ എളുപ്പമാണ് നമ്മുടെ നിസ്കാരം ശരിയാണോ എന്ന് പരിശോധിക്കാൻ, അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലുള്ള നിസ്കാരം നാം നിർവഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് നമ്മൾ തിന്മ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി. നമ്മുടെ രഹസ്യജീവിതമാകട്ടെ പരസ്യജീവിതമാകട്ടെ, അതിൽ നമ്മൾ ചെയ്യുന്ന തിന്മകളുടെ അവസ്ഥ എന്താണ്, അത് നമ്മളൊന്ന് പരിശോധിച്ചാൽ നമ്മൾ തിന്മ ചെയ്യുന്നവരാണ്, ഗുരുതരമായ തിന്മകൾ ചെയ്യുന്നവരാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നിസ്കാരം യഥാവണ്ണം നമ്മൾ നിർവഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ യഥാർത്ഥ ഉദ്ദേശത്തിലേക്ക് നമ്മൾക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഒരാൾ പരാതി പറഞ്ഞു, യാ റസൂലല്ലാ റസൂലെ, ഇന്ന ഫുലാനൻ യുസല്ലി ബില്ലയിൽ, ഇന്ന വ്യക്തി രാത്രി നിസ്കരിക്കുന്ന മനുഷ്യനാണ്, ലക്കിന്നഹു ഇദ അസ്ബഹ സറഖ, പക്ഷേ പകൽ സമയത്ത് അവൻ മോഷ്ടിക്കും. രാത്രി നിസ്കരിക്കുന്ന വ്യക്തിയാണ്, പക്ഷേ പകൽ സമയത്ത് അവൻ മോഷണം നടത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയൻഹാ ഉമാ ചഖൂൽ, നിസ്കാരം അവനെ തൊട്ട് ആ തിന്മയെ തൊട്ട് അവനെ തടഞ്ഞിരിക്കും. അവൻ നിസ്കാരം പതിവാക്കിയാൽ, അല്ലെങ്കിൽ കൃത്യമായി അവൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ, നീ അവനെക്കുറിച്ച് പറയുന്ന ആ പരാതിയുണ്ടല്ലോ, മോഷണം എന്നുള്ളത്, ആ തിന്മ, ആ തിന്മയെ ആ നിസ്കാരം തടയും, തടഞ്ഞിരിക്കും യഥാവണ്ണം അവൻ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോ നിസ്കരിക്കുന്ന ഒരു വ്യക്തി തിന്മയിൽ തുടരുക എന്ന് പറഞ്ഞാൽ, യഥാവണ്ണം നിസ്കരിക്കുന്ന റൂഹുള്ള അഥവാ യഥാർത്ഥത്തിൽ ഖുശുഓടുകൂടി ഭക്തിയോടുകൂടി നിസ്കരിക്കുന്ന ഒരു നിസ്കാരക്കാരന് തിന്മയിൽ തുടരാൻ സാധിക്കുകയില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ, അത് വിശിഷ്യ രഹസ്യ ജീവിതത്തിലെ തിന്മകളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള നിസ്കാരം ഖുശുഓടുകൂടി നിർവഹിക്കുക എന്നുള്ളത്. അബുൽ ആലിയ റഹിമഹുള്ള മഹാനായ താബിഈയാണ്, അദ്ദേഹം പറഞ്ഞു, ഇന്ന സ്വലാത്ത ഫീഹ സലാസു ഖിസ്വാലിൻ, നിസ്കാരത്തിൽ മൂന്ന് സുപ്രധാനമായ കാര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഫക്കുല്ലു സ്വലാത്തിൻ ലയക്കൂനു ഫീഹ ഷൈഉ മിൻ ഹാദിയിൽ ഖിലാൽ, ഈ മൂന്ന് കാര്യങ്ങളില്ലാത്ത ഏതൊരു നിസ്കാരവും, ഫലൈസത് ബിസ്വലാ, അത് നിസ്കാരമല്ല. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് അത് നിസ്കാരമാവുകയുള്ളൂ. ഈ മൂന്ന് കാര്യങ്ങൾ ഇല്ല എങ്കിൽ അത് നിസ്കാരമല്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, ഖുശു ഇല്ലാതെ അല്ലെങ്കിൽ തുമഅനീനത്തില്ലാതെ വെറുതെ ചടങ്ങിന് നിസ്കരിച്ച ആളുകൾ ആയിരം തവണ നിസ്കരിച്ചിട്ടും കാര്യമില്ല, അതൊരു നിസ്കാരമായി പരിഗണിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അബുൽ ആലി റഹിമഹുള്ള പറയുകയാണ് ആ മൂന്ന് കാര്യങ്ങൾ, അൽ ഇഖ്ലാസു വൽ ഖശിയത്തു വദിക്റുള്ള, ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, നമ്മൾ ഈ ചെയ്യുന്ന നിസ്കാരം അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം, അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. മറ്റൊന്ന് ഖശിയത്ത്, ഭക്തി ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ ദിക്റുള്ള, അള്ളാഹുവിനെ ഓർക്കുന്ന അവസ്ഥയുണ്ടായിരിക്കണം. ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ നിസ്കാരമാകൂ, ഇത് മൂന്നുമില്ലാത്തത് നിസ്കാരമായി പരിഗണിക്കുകയില്ല എന്നാണ് അബുൽ ആലിയ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കൂ, നമ്മുടെ നിസ്കാരത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താണ് അതിന്റെ അവസ്ഥ. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ നിസ്കാരത്തെക്കൊണ്ടും സ്വബറിനെക്കൊണ്ടും സഹായം ചോദിക്കുക അള്ളാഹുവിനോട് എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് നിസ്കാരം നമ്മൾക്ക് സഹായകമാവുക? നിസ്കാരം കൊണ്ട് നമ്മൾക്ക് ഇസ്തിആന നടത്താൻ സാധിക്കണമെങ്കിൽ ആ നിസ്കാരം അതിന്റെ കോലത്തിലുള്ള നിസ്കാരമാകണം, എങ്കിലേ അത് നമ്മൾക്ക് സഹായകമാകൂ. ഇബ്നു ഉസൈമി റഹിമഹുള്ള പറയുന്നുണ്ട്, എങ്ങനെയാണ് ഒരു മനുഷ്യന് നിസ്കാരം അവന് സഹായകമായി തീരുക, എപ്പോഴാണ് അവന്റെ നിസ്കാരം അവന് ഉപകാരപ്പെടുക? അതിന് മറുപടി പറഞ്ഞിട്ടുള്ള അദ്ദേഹം, തകൂനു ഔനൻ ഇദാ അത ബിഹ അല വജ്ഹിൻ കാമിൽ, നിസ്കാരം നമ്മൾക്ക് സഹായകമാകണമെങ്കിൽ, അത് ഉപകാരപ്പെടണമെങ്കിൽ, അതിനതിന്റെ ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ അവനത് നിർവഹിക്കണം. വഹിയല്ലത്തി യകൂനു ഫീഹ ഹുദൂറുൽ ഖൽബി, അവന് ആ നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് മനസ്സാന്നിധ്യം ഉണ്ടായിരിക്കണം, അവന്റെ മനസ്സ് നിസ്കാരത്തിൽ ഉണ്ടായിരിക്കണം. വൽ ഖിയാമു ബിമാ യജിബു ഫീഹ, അതിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ അത് അവൻ നിർവഹിച്ചിരിക്കണം. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, ഒന്ന് അവന്റെ ഹൃദയ സാന്നിധ്യം, മറ്റൊന്ന് അവൻ ലാഹിറയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഹൃദയ സാന്നിധ്യവും അവൻ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ടാകുമ്പോഴാണ് ഒരു നിസ്കാരം അതിന്റെ പൂർണ്ണരൂപത്തിലേക്ക്, അല്ലെങ്കിൽ അതിന് ആത്മാവുള്ള നിസ്കാരമായി തീരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അമ്മ സ്വലാസു ഗാലിബിൻ നാസിൽ യൗം, ഇന്ന് അധികം ആളുകളുടെയും നിസ്കാരം എന്ന് പറഞ്ഞാൽ, ഫഹിയ സ്വലാത്തു ജവാരിഹ് ലാ സ്വലാത്തു ഖൽബിൻ, അത് അവയവത്തിന്റെ ഒരു നിസ്കാരം മാത്രമാണ്. അവന്റെ അവയവങ്ങൾ, പ്രത്യക്ഷത്തിൽ കാണുന്ന അവയവങ്ങൾ നിസ്കരിക്കുന്നുണ്ട് എന്ന് മാത്രം, പക്ഷേ ഹൃദയത്തിന്റെ നിസ്കാരം അവിടെ നടക്കുന്നില്ല. ഇങ്ങനെയാണ് മിക്ക ആളുകളുടെ നിസ്കാരമുള്ളത്. പ്രത്യക്ഷത്തിൽ അവൻ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ അവന്റെ ഹൃദയം നിസ്കരിക്കുന്നില്ല. വലിഹാദ തജിദുൽ ഇൻസാൻ, അതുകൊണ്ട് തന്നെ നിനക്ക് കാണാം ഒരു വ്യക്തി മിനിഹീനി അൻ യുകബ്ബിറ, അവൻ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ ينفتح عليه ابواب واسعه عظيمه من الهواجس التي لا فائده منها. നിസ്കാരത്തിന് തക്ബീർ ചൊല്ലി അവൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ തന്നെ അവന് യാതൊരു ഉപകാരവുമില്ലാത്ത, പ്രയോജനവുമില്ലാത്ത ഒരുപാട് ചിന്തകളുടെ ഒരു വിശാലമായ വാതിൽ തന്നെ അവന്റെ മുമ്പിൽ തുറക്കപ്പെടും. നിസ്കാരത്തിന് കൈകെട്ടിയാൽ അവനൊരു ഉപകാരവുമില്ലാത്ത ഒരുപാട് ചിന്തകൾ അവന്റെ മനസ്സിലേക്ക് കയറി വരും. വലിദാലിക മിനഹീനി അൻ യുസല്ലിമ തൻജലി അൻഹു വതദ്ഹബ്. സലാം വിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ചിന്തയില്ല, ആ ചിന്ത അങ്ങ് മാറിപ്പോകും. ഇങ്ങനെയാണ് മിക്ക ആളുകളുടെയും നിസ്കാരമുള്ളത് എന്നാണ് പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ഒരുപാട് ആളുകളുടെ നിസ്കാരം. പ്രത്യക്ഷത്തിൽ അവൻ സ്വലാതു ജവാരിഹ്, അവയവത്തിന്റെ നിസ്കാരം നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ സ്വലാതു ഖൽബിൻ, ഹൃദയത്തിന്റെ നിസ്കാരം അവിടെ നടക്കുന്നില്ല. ഇങ്ങനെയാണ് മിക്ക ആളുകളിലും സംഭവിക്കുന്നത്. നിസ്കാരത്തിന് തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ചിന്തകളാണ് അവനിലേക്ക് കടന്നു വരുന്നത്. ലക്കിന്ന സ്വലാത്തുൽ ഹഖീഖിയത്തല്ലതി യശ്ഉറുൽ ഇൻസാനു ഫീഹാ അന്നഹു ഖായിം ബൈന യദൈല്ല. എന്നാൽ യഥാർത്ഥത്തിലുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് അവൻ യഥാവണ്ണം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നൊരു ബോധം അവന്റെ മനസ്സിലുണ്ടാകും. ഞാൻ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധം അവന്റെ മനസ്സിലുണ്ടാകും. വഅന്നഹ റൗളതുൻ ഫീഹാ മിൻ കുല്ലി സമറാത്തിൽ ഇബാദ. അവൻ നിസ്കരിക്കാൻ നിന്നുകഴിഞ്ഞാൽ അവൻ ഒരു പൂന്തോപ്പിലേക്കാണ് പ്രവേശിച്ചിട്ടുള്ളത്. ആ പൂന്തോപ്പിൽ ഇബാദത്ത് കൊണ്ടുണ്ടാകുന്ന എല്ലാ ഫലങ്ങളും ആ പൂന്തോപ്പിലുണ്ടാകും. അത് അവന് അനുഭവിക്കാൻ സാധിക്കും. ലബുദ്ദ അൻ യസ്ലു ബിഹ അൻ കുല്ലി ഹമ്മിൻ. അവനുണ്ടായിരുന്ന എല്ലാ പ്രയാസങ്ങളും അതിനൊരു ആശ്വാസം കിട്ടാൻ അവന് ആ പൂന്തോപ്പിലേക്ക് പ്രവേശിച്ചാൽ, നിസ്കാരമെന്ന് പറയുന്ന ആ മഹത്തരമായ ഇബാദത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവനതിന് ഒരു പരിഹാരമുണ്ടാകും. കാരണം ലിഅന്നഹു തസല ബില്ലാഹി അസ്സ വജല്ല ഹുവ മഹ്ബൂബുഹു വ അഹബ്ബു ഷൈഇൻ ഇലൈ. അവനാണ് അള്ളാഹുവിനോടാണ് അവൻ ബന്ധപ്പെട്ടിരിക്കുന്നത്, അവൻ അള്ളാഹുവിനോടാണ് സംസാരിച്ചിരിക്കുന്നത്. അവനെന്ന് പറഞ്ഞാൽ അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അള്ളാഹു എന്നുള്ളത്. അവൻ ഏറ്റവും ഇഷ്ടമുള്ളത് അള്ളാഹുവിനെയാണ്. ആ ഏറ്റവും ഇഷ്ടമുള്ള അള്ളാഹുവുമായാണ് അവൻ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവന്റെ എല്ലാ പ്രയാസങ്ങളും അതുമുഖേന നീങ്ങിപ്പോകും. വലിഹാദ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വജുഇലത് ഖുർറത്തു ഐനി ഫി സ്സലാ. എന്റെ കൺകുളിർമ എന്റെ മനസ്സമാധാനം അത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നിസ്കാരത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഹദീസാണ്. അപ്പൊ എന്ത് പ്രയാസങ്ങൾക്കും സമാധാനം നൽകുന്ന ഒന്നാണ് യഥാർത്ഥത്തിലുള്ള നിസ്കാരം. ഇനി നമ്മൾ നമ്മുടെ നിസ്കാരത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഒരുപാട് കാലമായി നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. നമ്മൾക്ക് നിസ്കാരം കൊണ്ടുവല്ല ഈ രൂപത്തിലുള്ള ഒരു ആനന്ദം എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നിസ്കാരത്തിന് ഇങ്ങനെ ഒരു വശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ വജുഇലത് ഖുർറത്തു ഐനി ഫി സ്സലാ. നിസ്കാരം അവർ ആസ്വദിച്ചും അനുഭവിച്ചുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും ചെയ്തത്. അവർ അത് ആസ്വദിച്ചിരുന്നു. ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇല സ്സലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ റസൂൽ നിസ്കരിക്കാനാണ് പോവുക. ആ പ്രയാസം നീങ്ങാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെയാണ് സമീപിച്ചിരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു ഉസൈമീൻ സാലിഹുൽ ഫൗസാൻ ഹഫിളുള്ള പറഞ്ഞത് കാണാം, നിസ്കാരം അത് ഹൃദയ സാന്നിധ്യമുള്ള നിസ്കാരമാകുമ്പോഴാണ്. അതുപോലെ തന്നെ ഖുശൂഉള്ള ഭയഭക്തിയുള്ള നിസ്കാരമാകുമ്പോഴാണ് അവന് ആ നിസ്കാരം പ്രയോജനപ്പെടൂ. അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന് ആ നിസ്കാരം തിന്മകളെ തൊട്ട് തടയും എന്നൊക്കെ പറഞ്ഞതിനു ശേഷം അദ്ദേഹം പറഞ്ഞു അമ്മല്ലദി യുസല്ലി സ്വലാതൻ സുവരിയ. എന്നാൽ ചില രൂപത്തിൽ നിസ്കരിക്കുന്ന ആളുകൾ, നിസ്കാരത്തിന് രൂപം മാത്രമേ ഉണ്ടാകുള്ളൂ, മിൻ ഗൈരി ഹുദൂരി ഖൽബിൻ, ഹൃദയ സാന്നിധ്യം നിസ്കാരത്തിൽ ഇല്ലേ ഇല്ല,
പ്രത്യക്ഷത്തിൽ അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിസ്കാരത്തിന്റെ രൂപങ്ങളാണ്. അങ്ങനെ കേവലം രൂപം എന്ന നിലയ്ക്ക് നിസ്കാരത്തിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഹൃദയ സാന്നിധ്യമില്ലാത്ത നിസ്കാരമാണെങ്കിൽ, വമിൻ ഗൈരി ഖുശൂഇൻ, ഭക്തിയില്ലാത്ത നിസ്കാരമാണെങ്കിൽ, അങ്ങനെയുള്ള നിസ്കാരക്കാരെ സംബന്ധിച്ചിടത്തോളം ഖൽബുഹു ഫീ വാദിൻ വജിസ്മുഹു ഫീ വാദിൻ ആഖർ, അവന്റെ ഹൃദയം ഒരു താഴ്വരയിലാണെങ്കിൽ അവന്റെ ശരീരം മറ്റൊരു താഴ്വര, രണ്ടറ്റത്താണ്. ഇങ്ങനെ നിസ്കരിക്കുന്ന ആൾക്ക് ഒരു ഉപകാരവും ആ നിസ്കാരം കൊണ്ട് ഉണ്ടാവുകയില്ല എന്നാണ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും നമ്മൾക്ക് അറിയാത്ത വിഷയങ്ങളല്ല. നിസ്കാരം, അതിന് ഭക്തി ഉണ്ടായിരിക്കണം, നിസ്കാരത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് തെറ്റിപ്പോകാൻ പാടില്ല, വേറെ ചിന്തകളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾക്കറിയാം. പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ എടുത്തു നോക്കും. സാലിഹ് സിന്ദി ഹഫിളഹുല്ല, അദ്ദേഹം ഈ നിസ്കാരത്തിന്റെ ഖുശൂഉമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ചില ഒരു സംസാരത്തിൽ പറഞ്ഞത് കാണാം. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ മൊത്തം സമയം എടുത്തു നോക്കൂ. ഒരു ദിവസം നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം എത്ര സമയമാണ് നമ്മൾ നിസ്കരിക്കുന്നത്? നമ്മൾ അഞ്ചു വക്ത് നിർബന്ധമായി നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ ഒരു സമയം കണക്കാക്കുക. സുന്നത്തായി നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ സമയം നമ്മൾ കണക്കാക്കി നോക്കുക, എത്ര സമയം ഉണ്ടാകും? ഒരു മണിക്കൂർ, അല്ലെങ്കിൽ മാക്സിമം ഒന്നര മണിക്കൂർ, അത്രേ ഉണ്ടാകുള്ളൂ. നമ്മൾ ഒരു ദിവസം നിസ്കരിക്കുന്ന മൊത്തം നിസ്കാരത്തിന്റെ ഒരു സമയം എടുത്തു നോക്കിയാൽ ഒന്നോ ഒന്നര മണിക്കൂർ ഉണ്ടാകുള്ളൂ. ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ, 24 മണിക്കൂറിൽ ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മാത്രമാണ് നമ്മൾ അള്ളാഹുമായി സംസാരിക്കുന്നത്. ആ സംസാരത്തിൽ നമ്മൾക്ക് ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ, ഒരു മണിക്കൂറല്ല ഒരുപാട് മണിക്കൂറുകൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുമായി സംസാരിക്കുന്നുണ്ട്, ശ്രദ്ധ തെറ്റാതെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോ ഭാര്യ ഭർത്താക്കന്മാർ ഫോണിലൂടെ എത്ര സമയമാണ് സംസാരിക്കുക, രണ്ടറ്റത്താണെങ്കിൽ. എന്നാൽ അള്ളാഹു തആലയോട് ഉള്ള സംഭാഷണമാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ സംസാരിക്കുന്നത്. ആ സമയത്ത് നമ്മൾക്ക് ശ്രദ്ധ കിട്ടുന്നില്ല. അതുപോലെ തന്നെ നിസ്കാരത്തിൽ നമ്മുടെ ശ്രദ്ധ ഏത് സമയത്തും അള്ളാഹുവിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ നിസ്കാരത്തിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട അള്ളാഹു അക്ബർ എന്നുള്ള ഓരോ താഴ്ചയിലും ഉയർച്ചയിലും നിയമമാക്കപ്പെട്ടിട്ടുള്ള അള്ളാഹു അക്ബർ എന്നുള്ള വചനം പണ്ഡിതന്മാർ പറയുന്നത് കാണാം. അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നിസ്കാരത്തിൽ എന്തെങ്കിലും ചിന്ത മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ചിന്തയിൽ നിന്ന് മാറി നിസ്കാരത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു ഓർമ്മപ്പെടുത്തൽ അതിലുണ്ട്. അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, എന്റെ എല്ലാ കാര്യങ്ങളെക്കാളും വലുത് അള്ളാഹുവാണ്. നമ്മൾ നിസ്കാരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക? നമ്മുടെ കച്ചവടത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ മറ്റു പഠനങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ കുടുംബത്തെക്കുറിച്ച്. ഇതിനേക്കാളൊക്കെ വലുതാണ് അള്ളാഹു, ഇതിനേക്കാളൊക്കെ വലുതാകണം അള്ളാഹു. നമ്മുടെ ദുനിയാവിന്റെ കാര്യങ്ങളെ നമ്മൾ പലപ്പോഴും നിസ്കാരത്തിൽ ചിന്തിക്കുക. ആ ദുനിയാവിനേക്കാളൊക്കെ വലുതാണ് അള്ളാഹു എന്ന് ഓരോ താഴ്ചയിലും ഉയർച്ചയിലും നമ്മളിങ്ങനെ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ അവിടെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ല, അതിനേക്കാൾ വലുതാണ് അള്ളാഹു എന്നുള്ളത്. ഇങ്ങനെയുള്ള ഒരുപാട് നമ്മൾക്ക് നമ്മുടെ നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റാതിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിസ്കാരത്തിൽ തന്നെ ശരാക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള നിസ്കാരത്തിന്റെ അവസ്ഥ, നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്നുള്ളത് വളരെ കഷ്ടമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിസ്കാരത്തിന്റെ വലുപ്പം അറിയാത്തതുകൊണ്ടല്ല, നിസ്കാരത്തിന്റെ മഹത്വം അറിയാത്തതുകൊണ്ടല്ല. പക്ഷേ ആ നിസ്കാരത്തിന്റെ മഹത്വം, അതിന്റെ പ്രാധാന്യം, അതിന്റെ ഗൌരവം അത് നമ്മുടെ മനസ്സിലേക്ക് കയറിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. അത് നമ്മുടെ മനസ്സിലേക്ക് കയറിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ഖുശൂഉ എന്നുള്ളത്, ഭക്തി എന്നുള്ളത് ഏറ്റവും ആദ്യം ഈ ഉമ്മത്തിൽ നിന്ന് എടുത്തു കളയപ്പെടുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു ഷൈഇൻ യുർഫഉ മിൻ ഹാദിയിൽ ഉമ്മ അൽ ഖുശൂഉ. ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യം ഉയർത്തപ്പെടുന്ന കാര്യം ഖുശൂഉ ആണ്, ഭക്തിയാണ്, ഭയഭക്തിയാണ്. ഹത്താ ലാ യുറാ ഫീഹാ ഖാശിയാൻ, എത്രത്തോളം അവസാന കാലമാകുമ്പോഴേക്കും ഖുശൂഉള്ള നിസ്കാരം നിർവഹിക്കുന്ന ഒരാളും സമൂഹത്തിൽ ഉണ്ടാവുകയില്ല, അത്രയും അപകടകരമായ അവസ്ഥയിലേക്ക് എത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ കാരണങ്ങളും ഉണ്ടാകാം. എന്നാൽ എന്നിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിസ്കാരം നമ്മൾക്ക് പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കരിക്കാൻ സാധിക്കണം. ഇതിലെ ചില വചനങ്ങൾ ഹസനുൽ ബസ്രി റഹിമഹുള്ളാഹ് പറഞ്ഞത് കാണാം. നമ്മൾ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ചൊല്ലുന്ന ഒരുപാട് കാര്യങ്ങൾ നാവുകൊണ്ടെല്ലാം പറയുന്നുണ്ടാകും, പക്ഷെ ഹൃദയം വേറെ ഏതോ അറ്റത്തായിരിക്കും. രണ്ടറ്റത്തായിരിക്കും ഹൃദയവും നാവും. നാവിലൂടെ പറയേണ്ടതൊക്കെ പറയുന്നുണ്ടാകും, ചിലപ്പം പറയുന്നത് തെറ്റായിരിക്കും. അത് തെറ്റാണോ ശരിയാണോ അല്ലെങ്കിൽ പൂർണ്ണമായി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പോലും നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധം നമ്മുടെ മനസ്സ് മറ്റെവിടെയോ ആയിരിക്കും. എന്നാൽ നാവും ഹൃദയവും പരസ്പരം ബന്ധമില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, നിഫാഖിൽ പെട്ടതാണ്. ഹൃദയവും നാവും തമ്മിൽ ബന്ധമില്ല. ഹൃദയത്തിലുള്ളത് വേറെ, നാവുകൊണ്ട് പറയുന്നത് വേറെ. അതിന് വിശാലമായ അർത്ഥമുണ്ട്. നിസ്കാരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നിസ്കാരത്തിലൂടെ നാവിലൂടെ പലതും പറയുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഹൃദയം മറ്റെവിടെയാണ്? ഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞത് കാണാം, മിനൻ നിഫാഖി ഇഖ്തിലാഫുൽ ഖൽബി വൽ ലിസാൻ. നിഫാഖിൽ പെട്ടതാണ്, കാപട്യത്തിൽ പെട്ടതാണ് ഖൽബുൽ ലിസാനും മാറിപ്പോവുക. ഹൃദയമൊന്ന് വേറെ, നാവ് മറ്റൊന്ന്. ഇങ്ങനെയാവുക എന്നുള്ളത് എന്താണ്? നിഫാഖിൽ പെട്ടതാണ്. വഖ്തിലാഫു സിർരി വൽ അലാനിയ, രഹസ്യവും പരസ്യവും വ്യത്യസ്തമാവുക. രഹസ്യ ജീവിതം വളരെ മോശം, പരസ്യ ജീവിതം പ്രത്യക്ഷത്തിൽ കുഴപ്പമില്ല. ഇത് നിഫാഖിൽ പെട്ടതാണ്. ഇതിൽ ആദ്യം പറഞ്ഞ ഭാഗം എന്താ? ഖൽബുൽ ലിസാനും മാറിപ്പോവുക. ഹൃദയത്തിൽ നമ്മളിങ്ങനെ നാവിലൂടെ പലതും അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടും അങ്ങനെ അള്ളാഹുവിനോട് പലതും ചോദിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇങ്ങനെ നിസ്കാരത്തിലൂടെ മുന്നോട്ട് പോകുന്നത്. പക്ഷെ നമ്മുടെ ഖൽബ് വേറെ എവിടെയോ ആണ്, അത് നിഫാഖിൽ പെട്ടതാണ് എന്ന് അൽ ഹസനുൽ ബസ്രി റഹിമഹുള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അബുദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഅബ്ബദു ബില്ലാഹി മിൻ ഖുശൂഇൻ നിഫാഖ്. നിഫാഖിന്റെ ഭയഭക്തി, ഭക്തി തന്നെ അത് ഹൃദയത്തിലുണ്ടാകേണ്ട കാര്യമാണ്. എന്നാൽ കാപട്യത്തിന്റെ ഭക്തി, നിങ്ങൾ അതിനെ തൊട്ട് അള്ളാഹുവിനോട് രക്ഷ തേടണം. ആ സമയത്ത് അബുദർദ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ അബദർദ വമാ ഖുശൂഉൻ നിഫാഖ്, എന്താണ് നിഫാഖിന്റെ ഖുശൂഉ എന്ന് പറഞ്ഞാൽ, കാപട്യത്തിന്റെ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം പറഞ്ഞു, അൻതറൽ ജസദ ഖാശിഅൻ, അവന്റെ ശരീരം കണ്ടാൽ നല്ല ഖുശൂഉ ഉണ്ട് നിസ്കാരത്തിൽ, അവന് നോക്കിയാൽ നല്ല ഖുശൂഉ ഉള്ള നിസ്കാരമാണ്. പക്ഷേ വൽ ഖൽബ ലൈസ ബി ഖാശിഅൻ, ഹൃദയത്തിൽ എന്തില്ല, യാതൊരു ഖുശൂഉമില്ലാത്ത രൂപത്തിലാണ് അവന്റെ ഹൃദയമുള്ളത് എന്നാണ് അബുദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഖുശൂഉൻ നിഫാഖ്, അതിനെ തൊട്ട് നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ തേടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള, നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ള നിരവധി ഹദീസുകൾ, അതൊക്കെ എന്നെ ബാധിക്കുമോ എന്ന് ഞാനും നിങ്ങളെ ബാധിക്കുമോ എന്ന് നിങ്ങളും ആലോചിക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്ന റജുല ലയുസല്ലി സിത്തീന സനതൻ വലാ തുഖ്ബലു മിൻഹു സലാതുൻ, ഒരു മനുഷ്യൻ 60 വർഷം നിസ്കരിക്കുന്നു. നമ്മൾ കേട്ട ഹദീസായിരിക്കും, പക്ഷേ ഒരു നിസ്കാരം പോലും അവനിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുന്നില്ല. ഒരു നിസ്കാരം പോലും, 60 വർഷം നിസ്കരിച്ചിട്ട് ഒരു നിസ്കാരം പോലും സ്വീകരിക്കുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അതുപോലെ തന്നെ അബൂഹുറൈറ റളിയല്ലാഹുവിന്റെ വാക്കായിട്ടും ഈ വചനം വന്നത് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഒരു മനുഷ്യൻ 60 വർഷം നിസ്കരിച്ചിട്ട് അവന്റെ നിസ്കാരം ഒന്നുപോലും സ്വീകരിക്കുന്നില്ല. എന്താ കാരണം? ലഅല്ലഹു യുതിമ്മു റുകുഅ, ഒരുപക്ഷെ അവൻ റുകുഅ പൂർത്തിയാക്കുന്നുണ്ടാകും, പക്ഷെ വലാ യുതിമ്മു സുജൂദ, സുജൂദ് പൂർത്തിയായി ചെയ്യുന്നില്ല. വയുതിമ്മു സുജൂദ വലാ യുതിമ്മു റുകുഅ, ചിലപ്പോ സുജൂദ് പൂർത്തിയായി ചെയ്യും പക്ഷെ റുകുഅ പൂർത്തിയായി ചെയ്യുകയില്ല. ഇങ്ങനെയുള്ള നിസ്കാരക്കാരന്റെ നിസ്കാരം അവൻ 60 വർഷം നിസ്കരിച്ചിട്ടും ഒന്നുപോലും അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, കൈഫ ദാലിക്, എങ്ങനെയാണ് 60 വർഷം നിസ്കരിച്ചിട്ടും നിസ്കാരം സ്വീകരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞു, ലാ യുതിമ്മു റുകുഅഹ വലാ സുജൂദഹ വലാ ഖിയാമഹ വലാ ഖുശൂഅഹ, അവൻ അവന്റെ റുക്കുഉ പൂർത്തിയാക്കിയിട്ടില്ല, സുജൂദ് പൂർത്തിയാക്കിയിട്ടില്ല, അവന്റെ നൃത്തം പൂർത്തിയാക്കിയിട്ടില്ല. വലാ ഖുശുഅഹ, അവന്റെ നിസ്കാരത്തിൽ അവൻ ഉണ്ടാകേണ്ട നിസ്കാരത്തിന്റെ റൂഹസ്സല അല്ലെങ്കിൽ ഖമാലുസ്സല, നിസ്കാരത്തിന്റെ പൂർണത അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ആത്മാവ്, അതവൻ അഥവാ ഖുശുഉ അവനത് പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അവന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കാതെ പോയത് എന്ന് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള പറഞ്ഞത് കാണാം, യാതി അലന്നാസി സമാനുൻ, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്, യുസല്ലൂന വഹും ലാ യുസല്ലൂൻ, അവർ നിസ്കരിക്കുന്നുണ്ട് പക്ഷെ നിസ്കരിക്കുന്നില്ല, നിസ്കരിക്കുന്നുണ്ട് പക്ഷെ നിസ്കരിക്കുന്നില്ല. എന്താ അങ്ങനെ പറഞ്ഞാൽ കാരണം, പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നിസ്കാരം പ്രത്യക്ഷത്തിൽ നിർവഹിക്കുന്നുണ്ട് പക്ഷേ നിസ്കരിക്കേണ്ട രൂപത്തിലല്ല നിസ്കരിക്കുന്നത്. വഇന്നീ ലഅതഖവ്വഫു അൻ യകൂന അസ്-സമാൻ ഹുവ ഹാദസ്-സമാൻ, ആ കാലം ഞാൻ ഈ ജീവിച്ചിരിക്കുന്ന കാലമാണോ എന്ന് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള അദ്ദേഹം പറയുന്നു. ഞാനിപ്പോ ജീവിച്ചിരിക്കുന്ന ഉത്തമ തലമുറകളിൽ ജീവിച്ച അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള പറയുകയാണ്, അതിനുശേഷം 1000 വർഷങ്ങളപ്പുറം കഴിഞ്ഞു. അന്ന് അദ്ദേഹം പറയും, ഈ കാലഘട്ടമാകുമോ ആ കാലഘട്ടം എന്ന് ഞാൻ പേടിക്കുകയാണ്. അഥവാ ജനങ്ങൾ നിസ്കരിക്കുന്നുണ്ട് പക്ഷേ നിസ്കാരത്തിന്റെ രൂപത്തിലുള്ള നിസ്കാരമാകുന്നില്ല, അത് യഥാവണ്ണമുള്ള നിസ്കാരമാകുന്നില്ല. അങ്ങനൊരു നിസ്കാരം നിർവഹിക്കുന്ന ആളുകളുടെ കാലഘട്ടം വരാനുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ ജീവിക്കുന്ന ഈ കാലഘട്ടമാണോ എന്ന് ഞാൻ പേടിച്ചുപോയി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉത്തമ തലമുറകളിലാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. അന്ന് അങ്ങനെ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ നിസ്കാരം കണ്ടാൽ എന്തായിരിക്കും അവസ്ഥയുണ്ടാവുക, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഹദീസുകളും നമ്മൾ ശരിക്കും ഇരുന്ന് ആലോചിക്കണം. ഓരോ ഹദീസും അത്രമാത്രം ആലോചിക്കാനുള്ള വിഷയമാണ്. നിസ്കാരത്തിന്റെ തഅദീമുസ്സല, നിസ്കാരത്തിന്റെ ഗൌരവം നമ്മുടെ മനസ്സിലേക്ക് കയറിയാൽ മാത്രമേ ഏത് സമയത്തും നമുക്ക് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാകുള്ളൂ. ഇതൊരു വലിയ വിഷയമാണ്, നമ്മൾ എപ്പോഴും ഓർമ്മപ്പെടുത്തേണ്ട വിഷയമാണത്. നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ നിരന്തരം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ നിസ്കാരത്തിന്റെ കാര്യം. നമ്മുടെ ഹൃദയത്തിലേക്ക് അതിന്റെ പ്രാധാന്യം എത്രത്തോളം കടന്നിട്ടുണ്ടോ എങ്കിലാണ് ആ അതിന്റെ അളവിനനുസരിച്ചായിരിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാകുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഗവർണർമാർക്ക് അദ്ദേഹം ഭരിക്കുന്ന കാലത്ത് എഴുതിയ ഒരു കത്തിൽ കാണാം, ഇന്ന അഹമ്മ ഉമൂരിക്കും ഇൻദി അസ്സല, നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമായി പറയാനുള്ളത് നിസ്കാരത്തിന്റെ കാര്യമാണ്. ഫമൻ ഹഫിളഹ ഹഫിള ദീനഹു, ആരാ നിസ്കാരം കൃത്യമായി നിർവഹിച്ചുവോ അവൻ അവന്റെ ദീനിനെയാണ് സംരക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഗവർണർമാർക്ക് അദ്ദേഹം എഴുതുന്നതിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഏറ്റവും സുപ്രധാനമായ കാര്യം നിസ്കാരത്തിന്റെ കാര്യമാണ് എന്ന് പറയുന്നു. അവർ അത്രമാത്രം അതിന് പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. ഇനി നമ്മളെ കാര്യം നോക്ക്, നമ്മൾക്ക് ഒരുപാട് കാര്യത്തിൽ, ഞാനടക്കം നമ്മളൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ്, നമ്മൾക്ക് ഒരുപാട് കാര്യത്തിൽ വലിയ ശ്രദ്ധയാണ്. അതിന് സമയം ചെലവഴിക്കാനും അതിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ശുഗിലാകാനൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ സമയമുണ്ടാകും. പക്ഷേ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഞാനും നിങ്ങളും എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ആത്മപരിശോധന നടത്തേണ്ട തിരുത്തേണ്ട വിഷയം തന്നെയാണ്. നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ ഹദീസും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരുപാട് ആലോചിക്കേണ്ട ഹദീസുകൾ, ഓരോ ഹദീസിനെ കുറിച്ചും ഒരുപാട് ആലോചിക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ മാന നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ അതിലൂടെ ഒരു അരുവി, ഒരു നദി ഒഴുകിപ്പോകുന്നുണ്ട്. യഖ്തസിലു ഫീഹി കുല്ല യൗമിൻ ഖംസ, അതിൽ അഞ്ച് എല്ലാ ദിവസവും 5 തവണ ആ ശുദ്ധമായ ജലത്തിൽ അവൻ കുളിക്കുന്നുണ്ട്. 5 തവണ. മാ തഖൂലു ദാലിക്, യുബ്ഖി മിൻ ദറനിഹി, അവന്റെ ശരീരത്തിൽ 5 തവണ വൃത്തിയുള്ള വെള്ളത്തിൽ നിന്ന് 5 തവണ കുളിച്ചു കഴിഞ്ഞാൽ, ഓരോ ദിവസവും 5 തവണ കുളിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിൽ വല്ല വൃത്തികേടും ഉണ്ടാകുമോ? കാലു, അവർ പറഞ്ഞു, ലാ യുബ്ഖി മിൻ ദറനിഹി ഷൈ, 5 നേരമൊക്കെ കുളിച്ചാൽ ഒരിക്കലും അവന്റെ ശരീരത്തിൽ ഒരു വൃത്തികേടും ഉണ്ടാകൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മറുപടി പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ള പറയാണ്, ഫദാലിക മിസ്ലു സ്വലവാത്തിൽ ഖംസി, അങ്ങനെയാണ് അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ ഉദാഹരണം. അതാണ് അഞ്ചു നേരത്തിന്റെ നിസ്കാരത്തിന്റെ കാര്യം എങ്ങനെയാണ്. യംഹുല്ലാഹു ബിഹിൽ ഖതായ, അഞ്ച് നേരം ഓരോ ദിവസവും നമ്മൾ നിസ്കരിക്കുമ്പോൾ അഞ്ചു നേരവും അള്ളാഹു നമ്മൾ ചെയ്ത തിന്മകൾ ഇങ്ങനെ മായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ നിസ്കാരം യഥാവണ്ണം നിർവഹിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കും. അഞ്ചു നേരം നമ്മൾ കൃത്യം പഠിപ്പിക്കപ്പെട്ടതുപോലെ കൽപ്പിക്കപ്പെട്ടതുപോലെ ഖുശുഓടുകൂടി ഭക്തിയോടുകൂടി നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് തന്നെ മതി നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷ കിട്ടുന്ന വലിയ കാര്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് യൂനുസ് ഇബ്നു ഉബൈദ് റഹിമഹുല്ലാ മഹാനായ ചാബിഈ പറഞ്ഞിട്ടുള്ളത്, ഖസ്ലതാനി രണ്ട് കാര്യങ്ങൾ, ഇദാ സലുഹതാ ഫിൽ അബ്ദി മിനൽ അബ്ദി സലുഹ മാ സിവാഹുമാ മിൻ അംരി, രണ്ട് കാര്യങ്ങൾ, ആ രണ്ട് കാര്യങ്ങൾ ഒരടിമയിൽ നിന്ന് ശരിയായാൽ അവന്റെ ബാക്കിയുള്ള എല്ലാ കാര്യവും ശരിയാകും. രണ്ട് കാര്യം ശരിയായാൽ മതി. ഒന്ന് സലാതുഹു, അവന്റെ നിസ്കാരം. വലിസാനുഹു, മറ്റൊന്നവന്റെ നാവ്. നിസ്കാരവും നാവും ശരിയായി കഴിഞ്ഞാൽ അവന്റെ ബാക്കിയിലെ എല്ലാ കാര്യവും ശരിയാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയിലെ എല്ലാ കാര്യവും ശരിയാവും. നമ്മളിവിടെ പരിശോധിച്ചു നോക്കൂ, ഇവിടെ ആരൊക്കെ മോശപ്പെട്ട ആളുകളുണ്ടോ അവർക്കുള്ള രണ്ട് പ്രശ്നതായിരിക്കും. മോശപ്പെട്ട എല്ലാ ആളുകൾക്കും ഈ രണ്ടിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ടും പ്രശ്നമുള്ള ആളുകളായിരിക്കും. ഒന്നുകിൽ അവരുടെ നാവ് പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ നിസ്കാരത്തിന് കാര്യമായ പ്രശ്നമുണ്ടാകും. നിസ്കാരം എന്ന് പറഞ്ഞാൽ ആ നിസ്കാരമെന്ന് പറയുന്ന അമലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, മറ്റു അമലുകളുമായി ബന്ധമുള്ളതാണ്. മറ്റു അമലുകളുടെ സ്വീകാര്യതയിൽ പോലും എന്തുണ്ട്? നിസ്കാരത്തിന് ബന്ധമുണ്ട്. നിസ്കാരം ശരിയായാലാണ് ബാക്കിയുള്ള അമലുകൾ ശരിയാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നിന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഹുറൈസ് ഇബ്നു ഖബീസ എന്ന് പറയുന്ന ചാബിഈ അദ്ദേഹം പറയുന്നു, അതൈതുൽ മദീനത ഫസഅൽതുല്ലാഹ, ഞാൻ മദീനയിൽ വന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അൻ യർസുഖനി ജലീസൻ സാലിഹൻ, എനിക്കൊരു നല്ല കൂട്ടുകാരനെ കിട്ടണം, എനിക്കൊരു നല്ല കൂട്ടുകാരനെ കിട്ടണമെന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫജലസ്തു ഇല അബി ഹുറൈറ, അബു ഹുറൈറയുടെ അടുത്ത് ഞാൻ പോയിരുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇന്നി സഅൽതുല്ലാഹ അൻ യർസുഖനി ജലീസൻ സാലിഹൻ, ഒരു നല്ല കൂട്ടുകാരനെ കിട്ടണമെന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതുകൊണ്ട് താങ്കളെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടുണ്ട്. ഫഅല്ലിംനി ഹദീഥൻ സമിഅതഹു മിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ റസൂലിൽ നിന്ന് കേട്ട ഒരു ഹദീസ് എനിക്ക് പഠിപ്പിച്ചു തരണം. ലഅല്ലല്ലാഹ അൻ യൻഫഅനി ബിഹി, അത് മുഖേന എനിക്ക് അള്ളാഹു പ്രയോജനം ഉണ്ടാക്കിയേക്കാം, അതുകൊണ്ട് താങ്കൾ റസൂലിൽ നിന്ന് കേട്ട ഹദീസ് എനിക്ക് പഠിപ്പിച്ചു തരണം. 5000-ൽ കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് തെരഞ്ഞെടുത്തു കൊടുത്ത് പറയുന്ന ഹദീസ് ഏതാണ്? സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സലാതുഹു, ഒരടിമ നാളെ ഖിയാമത്ത് നാളിൽ അവന്റെ അമലിൽ നിന്ന് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന, വിചാരണ ചെയ്യപ്പെടുന്ന വിഷയം നിസ്കാരത്തിന്റെ കാര്യമാണ്. ഫൈൻ സലഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ, അത് ശരിയായാൽ, നിസ്കാരത്തിന്റെ കാര്യം ശരിയായാൽ അവൻ വിജയിച്ചു. വൈൻ ഫസദത്, ആ നിസ്കാരം ഫസാദായിട്ടുണ്ടെങ്കിലോ, ഫഖദ് ഖാബ വ ഖസിർ, അവൻ പരാജയപ്പെട്ടു എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കി എത്രമാത്രം വലിയ വിഷയമാണ്. നമ്മൾ അമലുകളുടെ കൂട്ടത്തിൽ നിസ്കാരത്തിന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കണം എന്നല്ല. നിസ്കാരം ശരിയായാൽ ബാക്കിയൊക്കെ അതിന്റെ കൂടെ വരും, തീർച്ചയായിട്ടും വരും. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മുഖേന നമ്മൾക്ക് വിജയിക്കാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, റസൂലിന്റെ നിസ്കാരം എങ്ങനെയായിരുന്നു ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും. റസൂലിന് ആ വിഷയത്തിൽ എത്രമാത്രം താല്പര്യമുണ്ടായിരുന്നു, എത്രമാത്രം പ്രാധാന്യത്തോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയം പറഞ്ഞത് എന്നതിൽ ഏറ്റവും വലിയ തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയത്ത് റസൂലുള്ള ബോധം കെടുകയാണ്, പിന്നെ ബോധം തെളിയും, വീണ്ടും ബോധത്തിൽ പിന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ. ഇങ്ങനെ മരണത്തിനോട് മല്ലടിക്കുന്ന സമയത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ബോധം വരുന്ന സമയത്ത് ഒരല്പം ആശ്വാസം കിട്ടുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരുന്ന കാര്യം എന്തായിരുന്നു? അസ്വല അസ്വല, നമസ്കാരത്തിന്റെ കാര്യമാണ്. അതാണ് ഉമ്മു സലമ റസൂലിന്റെ ഭാര്യ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, كان عامة وصية نبي الله عند موته الصلاة الصلاة وما ملكت أيمانكم. رسول الله صلى الله عليه وسلم മരിക്കുന്ന സമയത്ത് ഏറ്റവും അവസാനം റസൂലുള്ളാഹിയുടെ വസിയത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിലായിരുന്നു എന്ന്, അതുപോലെ തന്നെ നിങ്ങളുടെ വലതുകൈ ഉടമപ്പെടുത്തിയ കാര്യത്തിന്റെ കുറിച്ചായിരുന്നു എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രമാത്രം പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നിസ്കാരത്തിന് നമ്മൾക്ക് എത്രത്തോളം പ്രാധാന്യം നമ്മുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് വിഷയം. നമ്മുടെ മനസ്സിൽ ഈ നിസ്കാരത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാം. ഈ നിസ്കാരത്തിന്റെ കാര്യം, അഞ്ചു വഖത്ത് കൃത്യമായി ഓരോ ദിവസവും നിർബന്ധമായി നിർവഹിക്കേണ്ട ഈ നിസ്കർമ്മം എത്രമാത്രം ശ്രദ്ധിച്ചും ചിന്തിച്ചും അതുപോലെ തന്നെ പരിഗണിച്ചുമാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ എന്നോടും നിങ്ങൾ നിങ്ങളോടും ചോദിക്കേണ്ട വിഷയമാണ്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ നിഫാഖ്, നിഫാഖും നിസ്കാരവും തമ്മിലുള്ള ബന്ധം എന്താ? നിഫാഖിലൂടെ, നിഫാഖ് എന്ന് പറയുന്ന കാര്യം നിസ്കാരത്തെ കാര്യമായി ബാധിക്കും, തീർച്ചയായും ബാധിക്കും. നിസ്കാരം ശരിയാവണ്ണം നിർവഹിക്കുന്ന ആളുകൾക്ക് നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാം. നിഫാഖുള്ള ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. 50-ൽ കൂടുതൽ അടയാളങ്ങൾ പണ്ഡിതന്മാരുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് അടയാളങ്ങൾ നിസ്കാരത്തിലാണ്. നമ്മൾക്ക് നിഫാഖുണ്ടോ എന്ന് പരിശോധിക്കാൻ നമ്മുടെ നിസ്കാരെടുത്ത് പരിശോധിച്ചാൽ മതി. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അസ്സലാത്തു വഹുക്മു താരികിഹ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഹാദിഹി സിത്തു സിഫാത്തിൻ ഫി സ്വലാത്തി മിൻ അലാമാത്തിൻ നിഫാഖ്, ആറ് കാര്യങ്ങൾ നിസ്കാരത്തിലുണ്ടോ അത് നിഫാഖിന്റെ അടയാളമാണ്. ഈ ആറ് കാര്യം നമ്മുടെ നിസ്കാരത്തിൽ ഉണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മൾക്ക് നിസ്കാരത്തിൽ നിഫാഖുണ്ട്. അത് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതാ. അതിന് പുറമെയുള്ള കാര്യങ്ങളുണ്ടാവും. അദ്ദേഹം പറഞ്ഞ ആറ് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിന്റെയും സഹീഹായ ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണ്. ഞാൻ ഇത് മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ഏത് ക്ലാസ്സിലാണെന്നുള്ളത് കൃത്യമല്ല. എന്തായിരുന്നാലും ഇത് കേട്ട ആളുകളും കേൾക്കാത്ത ആളുകളൊക്കെ ഉണ്ടാകും. ഈ ആറ് അടയാളങ്ങൾ നമ്മൾ ശരിക്കും ചിന്തിക്കണം. ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിസ്കാരത്തിൽ നമുക്ക് മുനാഫിഖിന്റെ ലക്ഷണമുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, അൽ കസലു ഇൻദൽ ഖിയാമി ബിഹ, അത് നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് മടിയുണ്ട്, അലസന്മാരായിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ നിസ്കാരം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇനിയിപ്പോൾ നിസ്കരിക്കണമല്ലോ. നിസ്കാരം ഒരു പ്രയാസപ്പെട്ട ഒരു കർമ്മമായി നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അലസന്മാരും മടിയന്മാരുമായിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് നിസ്കാരത്തിൽ നിഫാഖുണ്ട്, നിസ്കാരത്തിൽ നിഫാഖുണ്ട്. ഒരു കടമ തീർക്കുന്നത് പോലെ നിർവഹിക്കേണ്ട കർമ്മമല്ല ഇത്. പലപ്പോഴും മുസ്ലിം ഉമ്മത്തിലെ നിസ്കരിക്കുന്ന, അഞ്ചു വക്ത് നിസ്കരിക്കുന്ന ആളുകൾ ഭൂരിഭാഗവും നിർവഹിക്കുന്ന എന്താണ്, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കാഫിറാകും. അതുകൊണ്ട് നിസ്കാരം നിർവഹിക്കണം, ഒരു കടമ തീർക്കുക എന്ന മട്ടിലാണ് മിക്ക ആളുകളും നിസ്കരിക്കുന്നത്. നമ്മുടെയൊക്കെ നിസ്കാരം മിക്കവാറും അങ്ങനെയായിരിക്കും. എന്നാൽ ആനന്ദത്തോടും അതുപോലെ തന്നെ നിസ്കാരത്തിലൂടെ ഖുർറത്തുൽ ഐൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആശ്വാസവും ആനന്ദവും ലഭിക്കുന്ന ആളുകൾ വളരെ വിരളായിരിക്കും. അതിൽ പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിസ്കാരം കൊണ്ട്, ആ നിസ്കാരമെന്ന് പറയുന്ന മഹത്തരമായ ഇബാദത്ത് കൊണ്ട് മനസ്സിന് സമാധാനവും സന്തോഷവും, അത് ചെയ്യുന്നതും അതിൽ ഒരു പ്രത്യേക ലദ്ദത്ത്, ഒരു സുഖം കണ്ടെത്താൻ നമ്മൾക്ക് സാധിക്കണം. അപ്പോ ഒന്നാമത്തെ അടയാളം എന്ന് പറഞ്ഞത്, അൽ കസലു ഇൻദൽ ഖിയാമി ഇലൈ ബിഹ, നിസ്കരിക്കാൻ നിന്നാൽ മടിയുണ്ടാകും. രണ്ടാമത്തേത്, വമോറ ആ ചുന്നാസി ഫിഫി അലിഹ, അത് ചെയ്യുമ്പോൾ ആളുകളെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യാം. നിസ്കാരത്തിൽ ആളുകൾ കാണട്ടെ എന്ന് വിചാരിച്ച് നിസ്കരിക്കുക, അല്ലെങ്കിൽ ആളുകൾ കാണുമ്പോൾ തസീനുസ്വല, നിസ്കാരം ഒന്ന് ഭംഗി കൂട്ടുക. അതുണ്ടെങ്കിൽ അത് നിസ്കാരത്തിൽ നിഫാഖുണ്ട് എന്നതിന്റെ തെളിവാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു. മൂന്നാമത് പറഞ്ഞത്, വതഅഖീറുഹ,
നിസ്കാരം അതിന്റെ അവസാന സമയത്തേക്ക് പിന്തിപ്പിക്കുക. നിസ്കാരം അതിന്റെ അവസാന സമയത്തേക്ക് പിന്തിപ്പിക്കുക. അതിന്റെ അവ്വലുൽ വഖ്തിൽ നിസ്കരിക്കാൻ ശ്രമിക്കാതെ നിസ്കരിക്കും, പക്ഷെ അവസാന സമയത്ത് നിസ്കരിക്കുക. അത് സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്ത്രീകൾ പലപ്പോഴും ളുഹർ നിസ്കാരം എന്നുള്ളത് അവര് അസറിനോടടുത്തായിരിക്കും, അവരുടെ പണികളൊക്കെ കഴിഞ്ഞ് അവസാനം സമയത്തായിരിക്കും നിർവഹിക്കുക. ശരിയല്ല, പണി ബാക്കിയുണ്ടെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും നിർവഹിക്കുക. പണി പിന്തിപ്പിക്കുന്നതുകൊണ്ട് പ്രശ്നമല്ല, പക്ഷെ നിസ്കാരം പിന്തിപ്പിക്കുക എന്നുള്ളത് എന്തല്ല, ശരിയല്ല. ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഭർത്താക്കന്മാർ അവരെ പ്രത്യേകം ഉണർത്തേണ്ട വിഷയമാണ്. എത്ര പണി ബാക്കിയുണ്ടെങ്കിലും നിസ്കാരം അവസാനത്തേക്ക് മാറ്റുന്ന അവസ്ഥ ഉണ്ടാകരുത്. നിസ്കരിച്ചതിന് ശേഷം വീണ്ടും പണി തുടരാം. അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾക്ക് നിഫാഖിന്റെ മുനാഫിഖിന്റെ സ്വഭാവമാണ് അത്, നിസ്കാരം പിന്തിപ്പിക്കുക എന്നുള്ളത്. വനഖുറുഹ, നാലാമത്തെ നിസ്കാരം കോഴി കൊത്തുന്നത് പോലെ തുമഅനീനത്തില്ലാതെ അച്ചടക്കമില്ലാതെ നിസ്കരിക്കുക. ഒരു കടമ തീർക്കുന്നത് പോലെ യാതൊരു അടക്കവും ഒതുക്കവും ഇല്ലാതെ നിസ്കരിക്കുക. അത് മുനാഫിഖിന്റെ ലക്ഷണമാണ്. വഖില്ലതു ദിക്രില്ലാഹി ഫീഹ, അഞ്ചാമത്തേത് നിസ്കാരത്തിൽ കുറച്ച് അള്ളാഹുവിനെ ഓർക്കുള്ളൂ. ഒരു പത്ത് മിനിറ്റ് നിസ്കാരം ഉണ്ടെങ്കിൽ അവന്റെ നിസ്കാരത്തിൽ അവൾ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തത് ഒന്നോ രണ്ടോ മിനിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചായിരിക്കും. വഖില്ലതു ദിക്രില്ലാഹി ഫീഹ, നിസ്കാരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക എന്നുള്ളത് കുറച്ചായിരിക്കും. അവസാനത്തേത് വത്തഖല്ലുഹു അൻ ജമാഅതിഹ, ആറാമത്തേത് ജമാഅത്ത് നിസ്കാരത്തിൽ അവൻ വിട്ടുനിൽക്കും. ഈ ആറ് അടയാളങ്ങൾ നിസ്കാരത്തിൽ നിഫാഖിന്റെ മുനാഫിഖിന്റെ ലക്ഷണമാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സ്വലാത്തു വഹക്കുമു താരിഖിഹ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ആറെണ്ണം നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, ഇതിലേതൊക്കെ നമ്മൾക്കുണ്ട്. നിസ്കരിക്കാൻ നമ്മൾക്ക് മടിയുണ്ടോ? ആളുകളെ കാണിക്കാൻ അല്ലെങ്കിൽ ആളുകൾ കാണുമ്പോൾ ഒന്ന് ഭംഗി കൂട്ടി നിസ്കരിക്കുക, ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട് അറിയുമ്പോൾ സാവകാശം നിസ്കരിക്കുക, അത് ഭംഗി കൂട്ടുക. അതുപോലെ തന്നെ നിസ്കാരം വൈകിപ്പിക്കുക, അതുപോലെ തന്നെ നിസ്കാരത്തിൽ അച്ചടക്കല്ലാതെ ഒതുക്കല്ലാതെ നിസ്കരിക്കുക. അള്ളാഹുവിനെ കുറച്ച് മാത്രം ഓർക്ക്, ബാക്കിയുള്ളതൊക്കെ വേറെന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ച് നിസ്കരിക്കുക. ജമാഅത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇത് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള വെറുതെ പറഞ്ഞതല്ല, ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പറഞ്ഞതാ. വൈദാ ഖാമു ഇലാ സ്വലാതി ഖാമു കുസാല യുറാഊനന്നാസ് വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. അവര് നിസ്കരിക്കാൻ നിന്ന് എങ്ങനെയായിരിക്കും? മടിയന്മാരായിട്ട് നിസ്കരിക്കുക, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിസ്കരിക്കുക. വല യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, കുറച്ച് മാത്രമേ അള്ളാഹുവിനെ അവരോർക്കുള്ളൂ. അത് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നിസ്കാരത്തിൽ ഒതുക്കല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ മുനാഫിഖിന്റെ നിസ്കാരത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞതാണ് അസ്ർ നിസ്കാരത്തിന്റെ സമയത്ത് അവരിങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നതും കാത്തിരിക്കും, എന്നിട്ടിങ്ങനെ പിന്തിപ്പിക്കും. അപ്പൊ പിന്തിപ്പിക്കുക എന്നുള്ളത് ആരുടെ നിസ്കാരമാണ്? റസൂൽ പറഞ്ഞു തിൽക സലാത്തുൽ മുനാഫിഖ്, അത് മുനാഫിഖിന്റെ നിസ്കാരമാണ് എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയത് എന്താണ്? അവര് സൂര്യ അസ്തമിക്കാൻ സമയം വരെ അവർ കാത്തു നിൽക്കും, എന്നിട്ട് കോഴി കൊത്തുന്നത് പോലെ ഒതുക്കല്ലാതെ നിസ്കരിക്കും. ആ നിസ്കാരത്തെക്കുറിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തിൽക സലാത്തുൽ മുനാഫിഖ്, അത് മുനാഫിഖിന്റെ നിസ്കാരമാണ്. അതുപോലെ തന്നെ ജമാഅത്തിന് വരാതിരിക്കുക എന്നുള്ളത് ആരുടെ സ്വഭാവമാണ്? മുനാഫിഖിന്റെ സ്വഭാവമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നിന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. മഹാന്മാരായ സഹാബത്ത് അവർക്കൊക്കെ ഒന്നിച്ച് ഇജ്മാഉള്ള വിഷയമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ള തന്നെ പറഞ്ഞത് കാണാം, സലാത്തു സുബ്ഹി വൽ ഇശ ലാ യഷ്ഹദുഹുമാ മുനാഫിഖുൻ, സുബഹിസ്കാരത്തിനും അതുപോലെ തന്നെ ഇശാസ്കാരത്തിനും ജമാഅത്തിന് മുനാഫിഖിന് പങ്കെടുക്കാൻ സാധിക്കൂല എന്ന് പറഞ്ഞാൽ അതിനെ ഷർഹ് ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, സ്ഥിരമായി ഒരു മുനാഫിഖിന് സ്ഥിരമായി ഇശാഇന്റെയും അതുപോലെ തന്നെ സുബഹിന്റെയും ജമാഅത്തിൽ പങ്കെടുക്ക സാധ്യല്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലഖദ് റഅയ്തുന വമാ യതഖല്ലഹു അനി സ്സലാത്തി ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ സഹാബത്ത് പരസ്പരം മനസ്സിലാക്കിയിരുന്ന കാര്യമാണ്, അവർക്ക് മുനാഫിക്കുകൾ ആരാണെന്ന് തിരിച്ചറിയാൻ, അല്ലെങ്കിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് മുനാഫിക്കുകളുടെ ലിസ്റ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുണ്ട്.
അത് തിരിച്ചറിയാൻ അവർ മാനദണ്ഡാക്കിയത് അവർ ജമാഅത്തിന് പങ്കെടുക്കാത്ത ആളുകളാണ്. ജമാഅത്തിൽ നിന്ന് ആര് വിട്ടു നിൽക്കുന്നുണ്ടോ അവര് അറിയപ്പെട്ട നിഫാഖ് അറിയപ്പെട്ട ആളുകളായിട്ടാണ് അവർ മനസ്സിലാക്കിയിരുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, കുന്ന ഇദാ ഫഖദ്ന അർറജുല ഫീ സലാത്തിൽ ഇശാഇ വസലാത്തിൽ ഫജ്ർ, സുബ്ഹി ജമാഅത്തിനും ഇശാ ജമാഅത്തിനും ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ പങ്കെടുക്കാതിരിക്കുന്ന ഒരാളെ കുറിച്ച് ഞങ്ങൾ അസഅന ബിഹി ദന്ന, ഞങ്ങൾ അവരെ കുറിച്ച് മോശം വിചാരിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ആള് ശരിയില്ല എന്ന് ഞങ്ങൾ വിലയിരുത്തുമായിരുന്നു എന്നാണ്. അപ്പോൾ വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല ഈ പറഞ്ഞിട്ടുള്ളത് ഏത്, ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളത്. അത് മുനാഫിഖിന്റെ ലക്ഷണമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, മുനാഫിഖിന്റെ ലക്ഷണമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ ആറ് ലക്ഷണങ്ങൾ നമ്മളുടെ നിസ്കാരത്തിലുണ്ടെങ്കിൽ നമ്മൾക്ക് നിഫാഖിന്റെ ഒരു അംശമുണ്ട്. പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായും നിസ്കാരത്തിന്റെ വിഷയത്തിൽ മുനാഫിഖാണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് നമ്മൾ ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ നിസ്കാരം ശരിയായി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം ചെറുതല്ല, ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇന്ന സ്വലാത്ത് തൻഹ അനിൽ ഫഹ്ഷായി വൽ മുൻകർ, തിന്മയെ തൊട്ട് നിസ്കാരം തടയും. നമ്മൾക്ക് നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, നമ്മളെ വിടാതെ പിന്തുടരുന്ന ശഹവത്തിന്റെ ഭാഗമായൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കാൻ സാധിക്കും നമ്മൾ നിസ്കാരത്തിന്റെ കാര്യം അങ്ങേയറ്റം ശ്രദ്ധിച്ചാൽ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം, ഉദ്ദേശം. നമ്മളത് പ്രത്യേകം മനസ്സിലാക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല നമ്മളെല്ലാവരുടെയും നിസ്കാരം ഖുശൂഉള്ള, ഭക്തിയുള്ള, റൂഹുള്ള നിസ്കാരമാക്കി മാറ്റുമാറാകട്ടെ. അതിലൊരു ശ്രമം ഒരു കുറഞ്ഞ സമയത്തേക്ക് ചിലപ്പോൾ നമുക്ക് പറ്റും. അത് നിലനിർത്താൻ അത് വല്ലാത്തൊരു തൗഫീഖാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതുപോലെ എല്ലാ ഖൈറിന്റെയും അസുൽ, അടിസ്ഥാനമെന്ന് പറഞ്ഞാൽ അള്ളാഹു അടിമക്ക് കൊടുക്കുന്ന തൗഫീഖാണ്. അള്ളാഹു അടിമക്ക് കൊടുക്കുന്ന തൗഫീഖാണ് എല്ലാ ഖൈറിന്റെയും അസുൽ എന്ന് പറഞ്ഞാൽ അതാണ്. അള്ളാഹ് ആ അടിമക്ക് കൊടുക്കുന്ന തൗഫീഖാണ്. ആ തൗഫീഖ് കിട്ടണം. നമ്മൾ ചിലപ്പോൾ ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയത്തേക്ക് അത് നിലനിർത്താൻ പറ്റും. പക്ഷെ തുടർച്ചയായി അതിൽ ഒരു ശ്രദ്ധ, കുറച്ചൊക്കെ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ നിസ്കാരത്തിന്റെ അവസ്ഥയ്ക്ക് പോകുന്നൊരു അവസ്ഥ ഉണ്ടാകും. നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധ കൊടുത്താലാണ് നിഫാഖ് എന്ന് പറഞ്ഞാൽ ഉമ്മത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അല്ല ഖുശൂ എന്നുള്ളത്, അഫ്വാൻ ഖുശൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിച്ചാലാണ് നമ്മൾക്ക് ഒരു പരിധിവരെ ഇതിൽ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ, ഒരു പരിധിവരെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ രൂപത്തിലേക്ക് നമ്മൾ മാറാൻ സാധിക്കണം. അബില്ലാഹി തൗഫീഖ്. നമുക്ക് ഇൻഷാല്ലാ പിന്നീട് ഒരവസരത്തിൽ നമുക്ക് നിസ്കാരത്തിൽ ഖുശൂ വർദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞ് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ ആലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.